മലയാളം റേഡിയോയിലും ഇന്റർനെറ്റിലും മൊബൈൽ ഫോണിലും.
എല്ലാവരും സ്മാർട്ടാകുന്ന കാലമാണ് ഇത്. ജീവിതം മുഴുവൻ സ്മാർട്ട് ഉപകരണങ്ങൾ, സ്മാർട്ട് ഫോൺ, സ്മാർട്ട് ടി വി, സ്മാർട്ട് കമ്പ്യൂട്ടറുകൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് കണ്ണടകൾ, അങ്ങനെ എന്തിനും ഏതിനും സ്മാർട്ട്നെസ് കൈവന്നു. പ്രത്യേകിച്ചും സ്മാർട്ട് ഫോണുകൾ ഇല്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും ഭൂരിഭാഗം പേർക്കും ഇപ്പോൾ കഴിയാറില്ല. പക്ഷേ ഈ സ്മാർട്ട് ഫോണുകൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിക്കും എന്ന പഠനവും ഒരുപാട് നടക്കുന്നുണ്ട്. മാനസികമായും ശാരീരികമായും നമ്മളിൽ ഉണ്ടാക്കാവുന്ന മാറ്റങ്ങളെക്കുറിച്ച്. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുന്നത് അതേക്കുറിച്ചല്ല, മറിച്ച് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ച് നമ്മുടെ സ്വകാര്യതയിലേക്ക് എത്രത്തോളം കടന്നുകയറാൻ മറ്റുള്ളവർക്ക് കഴിയും. അടുത്ത കാലത്ത് വന്ന പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ നിങ്ങളെ നിരീക്ഷിക്കാനുള്ള ഉപകരണമാക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാണ്. അതേക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്.
Tijdje geleden was ik aan het lunchen in Amsterdam toen mijn iPhone werd gestolen. Op Find My iPhone kon ik nog net de laatste.
കഴിഞ്ഞ വർഷം ഡിസംബറിൽ നെതർലൻഡ്സിലെ ഡോക്യുമെന്ററി സംവിധായകനായ ആന്റണി വാൻ ഡെർമീർ ചെയ്ത ഒരു ഡോക്യുമെന്ററിയാണ് ഇത്. ഫൈൻഡ് മൈ ഫോൺ എന്നാണ് പേര്. എന്റെ ഫോൺ കണ്ടെത്തുക. 10 മാസം കൊണ്ട് 60 ലക്ഷത്തിലേറെ പേർ കണ്ടുകഴിഞ്ഞ ഈ ചെറു ഡോക്യുമെന്ററി കാണിച്ചു തരുന്നത് ഒരാളുടെ ഫോൺ എങ്ങനെ ചാരപ്രവർത്തനത്തിനുള്ള ഉപകരണമാകുന്നു എന്നാണ്. ആന്റണി വാർമീർ സ്വന്തം മൊബൈൽ ഫോണിൽ ഒരു സ്പൈവെയർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതിനുശേഷം ആ ഫോൺ മോഷണം പോകാനുള്ള സാഹചര്യമൊരുക്കുന്നു. മോഷണം പോകുന്ന ഫോൺ പിന്നീട് എവിടെയൊക്കെയാണ് സഞ്ചരിക്കുന്നത് എന്ന് സ്വന്തം വീട്ടിലിരുന്ന് ഡോക്യുമെന്ററി സംവിധായകൻ മനസ്സിലാക്കുന്നിടത്താണ് ഈ ചാരപ്പണി തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ ഫോൺ കൈവശം വച്ചിരിക്കുന്ന വ്യക്തി എവിടെയൊക്കെ പോകുന്നു എന്നറിയാൻ ഇത്തരമൊരു സ്പൈവെയർ ആപ്പിന്റെ ആവശ്യമില്ല. ഫൈൻഡ് മൈ ഐഫോണോ ഫൈൻഡ് മൈ ഡിവൈസോ പോലുള്ള പുതിയ ഫോണുകളിലെ അടിസ്ഥാന സംവിധാനങ്ങൾ ഉപയോഗിച്ചാൽ മാത്രം മതി. പക്ഷെ ഈ ഡോക്യുമെന്ററിയിൽ സംഭവിക്കുന്നത് അതിനും അപ്പുറമുള്ള ഒരു കാര്യമാണ്. ഡോക്യുമെന്ററി സംവിധായകൻ ആന്റണി വാർമീർ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ആ ഫോണിന്റെ ക്യാമറയും മൈക്കും ഒക്കെ പ്രവർത്തിപ്പിക്കുന്നു. അതായത് മോഷ്ടാവ് ഫോൺ കയ്യിൽ വച്ചിരിക്കുമ്പോൾ അയാളുടെ ചിത്രങ്ങളും വീഡിയോയും അയാൾ തൊട്ടടുത്തുള്ളവരോട് സംസാരിക്കുന്ന ശബ്ദവും ഒക്കെ ആന്റണി വാർമീർ റെക്കോർഡ് ചെയ്യുകയാണ്. മോഷ്ടാവിന്റെ മുഖം വ്യക്തമായി കാണാനും അയാളുടെ ദൈനംദിന ചര്യകളും മറ്റാരുമൊക്കെയായി സംസാരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. മോഷ്ടാവിന് ഒരു സംശയവും തോന്നാതെയാണ് അയാളുടെ കൈവശമിരിക്കുന്ന ഫോണിന്റെ ക്യാമറയും മൈക്കും ഒക്കെ
പ്രവർത്തിക്കുന്നത്.
ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഒന്ന് iOS, അപ്പൊ ഈ രണ്ട് സ്മാർട്ട് ഫോണുകളിലും ആപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ വിവരങ്ങൾ അറിയുന്നത്. അതും രണ്ടു തരത്തിലുള്ള ആപ്സ് ഉണ്ട്. ഒന്ന് സിസ്റ്റം ആപ്സ്, രണ്ട് നമ്മുടെ യൂസർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്സ്. അപ്പൊ ഇത്തരത്തിലുള്ള ആപ്പുകൾ ഉപയോഗിച്ച് ആണ് ഈ വ്യക്തികളിൽ നിന്നുള്ള വിവരങ്ങൾ തുടങ്ങുന്നത്.
IT സൈബർ സുരക്ഷാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സുജിത് കുമാറാണ് ഇത്. സൈബർ മേഖലയിലെ ഇത്തരം പ്രവണതകളെയും തട്ടിപ്പുകളെയും നിരീക്ഷിക്കുകയും അതേക്കുറിച്ച് എഴുതുകയും ചെയ്യുന്നയാളാണ് സുജിത് കുമാർ.
ഇതിൽ രണ്ടു തരത്തിലുണ്ട്. നമ്മളിപ്പോ ചില ആപ്പുകള് നല്ലതെന്ന് വിശ്വസിക്കുന്നത് നമ്മൾ തന്നെ യൂസർ കൺസെന്റ് കൊടുത്തിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന നല്ല ആപ്പുകൾ. ഉദാഹരണത്തിന് നമ്മളിപ്പോ ടാക്സി ബുക്ക് ചെയ്യാൻ ഊബറ്, അതുപോലെ നമ്മളെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം നമ്മൾക്ക് നേരിട്ട് കാണുന്നതല്ലാതെ പല വിവരങ്ങളും ശേഖരിക്കുന്നുണ്ട്. അത് നമ്മൾ അതിനോട് നമ്മൾ അനുവാദം കൊടുത്തിട്ടുണ്ട്. നമ്മൾ തന്നെ കൊടുക്കുന്ന അനുവാദം വഴി അവർ ഉപയോഗിക്കാനാണ്. അപ്പൊ അത് അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് വളർത്താനോ അല്ലെങ്കിൽ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള പരസ്യത്തിലൂടെയുള്ള വരുമാനം നേടാനൊക്കെ ഉള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ആ വിവരശേഖരണം വരുന്നത്. അതായത് ബിഗ് ഡാറ്റ, അത് ഒരു ഭാഗത്തുണ്ട്. മറ്റൊരു ഭാഗത്ത് ഇപ്പൊ നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള കാര്യങ്ങളല്ലാതെ കൃത്യമായിട്ടൊരു വ്യക്തിയുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് വ്യക്തിയുടെ ഫോട്ടോ, അതേപോലെ തന്നെ വ്യക്തിയുടെ ചലനങ്ങള്, പിന്നെ ലൊക്കേഷൻ ഡാറ്റ, ക്യാമറ, വീഡിയോ ക്ലിപ്സ്, പിന്നെ സംഭാഷണ ശകലങ്ങള്, ഇത്തരത്തിലുള്ള കാര്യങ്ങള്. നേരത്തെ സൂചിപ്പിക്കുന്ന ആപ്പുകളൊന്നും ഇത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ശേഖരിക്കാറില്ല. അതായത് പൊതുവെ ഇപ്പോ നമ്മുടെ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഊബറോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തി വിവരങ്ങൾ ശേഖരിക്കാറില്ല. അതായത് നിങ്ങളുടെ സ്ക്രീൻഷോട്ട് ഇതൊരിക്കലും നിങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് ഒരു സെർവറിലേക്ക് അയക്കില്ല. ഇതൊരിക്കലും നിങ്ങളുടെ റെക്കോർഡ് ചെയ്ത വോയിസ് ക്ലിപ്സ് റെക്കോർഡ് ചെയ്ത് വേറെ സെർവറിലേക്ക് അയക്കില്ല. തനിയെ നിങ്ങളുടെ ക്യാമറ, നിങ്ങളുടെ അനുവാദം ഇല്ലാതെ നിങ്ങളുടെ ക്യാമറ ഓൺ ചെയ്ത് ഒരു വീഡിയോ ക്ലിപ്പ് റെക്കോർഡ് ചെയ്ത് സെർവറിലേക്ക് അയക്കില്ല. ഈ സ്പൈങ് ആയി പർപ്പസ്ഫുള്ളി സ്പൈങ് എന്നുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നിർമ്മിച്ചിട്ടുള്ള ആപ്പുകളെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യുക. കാരണം വ്യക്തമായിട്ട് നിങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ, അതേപോലെ വീഡിയോ ക്ലിപ്സ്, ഏതൊക്കെ സൈറ്റുകൾ വിസിറ്റ് ചെയ്യുന്നു, അതിന്റെ സ്ക്രീൻഷോട്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ ഒരു ബ്ലാക്ക്മെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വിവരങ്ങൾ വളരെ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗപ്പെടുത്താനോ കഴിയുന്ന വിവരങ്ങളാണ് ഈ സ്പൈ ആപ്സ് വഴി കളക്ട് ചെയ്യുന്നത്.
ഐഫോണിന്റെ ആപ്പ് സ്റ്റോറിലും ആൻഡ്രോയിഡിന്റെ പ്ലേ സ്റ്റോറിലുമൊക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് സ്പൈയിങ് ആപ്പുകൾ ഇപ്പോൾ ലഭ്യമാണ്. പ്രത്യേകിച്ചും കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗം അറിയാൻ അച്ഛനമ്മമാരെ സഹായിക്കുന്നു എന്നും ജീവിത പങ്കാളിയുടെ വിശ്വാസ്യത ഉറപ്പുവരുത്താം എന്നുമുള്ള പേരുകളിലൊക്കെയാണ് ഇത്തരം ആപ്പുകൾ വിപണിയിലെത്തുന്നത്. ഈ ആപ്പുകൾ ഡൌൺലോഡ് ചെയ്യുന്നതൊന്നും നിയമവിരുദ്ധമല്ലെങ്കിലും ഇതുപയോഗിച്ച് മറ്റൊരാളുടെ സമ്മതമില്ലാതെ അയാളുടെ ഫോണിലെ വിവരങ്ങൾ ചോർത്തുന്നത് ഓസ്ട്രേലിയയിൽ കുറ്റകരമാണ്. ഇത്തരം ആപ്പുകൾ ഉപയോഗിച്ച് ഒരു ഫോണിലെ വിവരങ്ങൾ ചോർത്തണമെങ്കിൽ ആ ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അതുകൊണ്ടുതന്നെ ഒരാളുടെ പാസ്വേഡ് അറിയാതെ അത് ചെയ്യാൻ കഴിയുകയുമില്ല. അതായത് മറ്റൊരാൾ കൂടി നിങ്ങളുടെ ഫോൺ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഇത്തരം സ്പൈയിങ് ആപ്പുകൾ വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. എന്നാൽ പലപ്പോഴും നമ്മൾ അറിയാതെ പോലും ഇത്തരം സ്പൈയിങ് ആപ്പുകൾ ഫോണിലേക്ക് എത്താമെന്ന് സുജിത് കുമാർ ചൂണ്ടിക്കാട്ടുന്നു.
ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നു, അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, നിങ്ങളുടെ ഫോണിൽ ഫിസിക്കലായിട്ട് ആക്സസ് കിട്ടുക, അതായത് നിങ്ങളുടെ ഫിസിക്കലായിട്ട് നിങ്ങളുടെ ഫോണിന് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തി വഴി അത് ഇൻസ്റ്റാൾ ചെയ്യുക. രണ്ടാമത്തത്, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ കബളിപ്പിക്കപ്പെട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ഒരു മെസ്സേജ് വരാണ്, നിങ്ങളുടെ വാട്സപ്പ് അപ്ഡേറ്റ് ഇതാണ്, ഔട്ട്ഡേറ്റഡ് ആണ്, ഇത് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പുതിയ ഫയല് അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യിപ്പിക്കുക. അത് നമ്മൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ട്, അതൊരു സെക്യൂരിറ്റി എന്നുള്ളതിലുള്ള വീക്കസ്റ്റ് ലിങ്ക് ആണല്ലോ ഹ്യൂമൻ ബീങ്സ്. മനുഷ്യനെ കബളിപ്പിക്കുകയാണ് ഏറ്റവും എളുപ്പം. അപ്പോ കബളിപ്പിക്കപ്പെട്ട് നമ്മൾ അറിയാതെ ചില സോഫ്റ്റ്വെയറുകള് നമ്മൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക, അങ്ങനത്തെ ഒന്നുണ്ട്. ആ സാധ്യതകളാണ് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. പിന്നെ ഈ ആപ്പുകൾക്കുള്ളൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആ ഫോണിനെ റൂട്ട് ചെയ്യുക. റൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഫോണിന്റെ സിസ്റ്റം പ്രിവിലേജ് വരെ കൊടുക്കുന്ന രീതിയിൽ റൂട്ട് ചെയ്യാൻ കഴിയുന്ന ആപ്സുകളുണ്ട്. ഈ ആപ്പ് ഒരു പ്രാവശ്യം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ സ്വന്തം അവരുടെ സർവറുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടർച്ചയായിട്ട് വേറെ ആപ്പുകൾ നിങ്ങൾ യൂസർ അറിയാതെ അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് പൊതുവെ ഈ തരത്തിലാണ് പൊതുവെ ഈ ആപ്സ് നിങ്ങൾ അറിയാതെ ഫോണിൽ കയറി കൊടുക്കുന്നത്.
നമ്മൾ അറിയാതെ നമ്മുടെ ഫോണിന്റെ പൂർണ്ണ നിയന്ത്രണം കൈക്കലാക്കാൻ കഴിയുന്നവയാണ് ഇത്തരം സ്പൈയിങ് ആപ്പുകളും സ്പൈവെയറുകളും. ഫോണിന്റെ രണ്ട് ക്യാമറകൾ, മൈക്രോഫോൺ, ടെക്സ്റ്റ് മെസ്സേജുകൾ, ഇമെയിൽ, ഫോൺ വിളിയുടെ വിശദാംശങ്ങൾ, വൈഫൈ, GPS തുടങ്ങിയവയെല്ലാം ആപ്പിന്റെ സെർവറിൽ ലഭ്യമാകും. അതായത് ഫോണിൽ ഇത്തരമൊരു ആപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ചിത്രങ്ങളും വീഡിയോയും എല്ലാം ഫോണിന്റെ ക്യാമറ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യാം. മറ്റെവിടെയോ ഇരിക്കുന്ന ഒരാൾക്ക് അത് ലഭ്യമാവുകയും ചെയ്യും. ഇത്തരത്തിൽ മറ്റൊരാളുടെ അനുവാദമില്ലാതെ അയാളുടെ ഫോൺ ചോർത്തുന്നത് നിയമവിരുദ്ധമാണെങ്കിലും ആ പ്രവണത കൂടി വരുന്നതായി ഡിക്കിൻ യൂണിവേഴ്സിറ്റിയിലെ സർവൈലൻസ് വിഭാഗം വിദഗ്ധൻ ഡോക്ടർ ആദം മോൽനർ അടുത്തിടെ ABC നൽകിയ ഒരു അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കും സ്നാപ്ചാറ്റും പോലുള്ള ആപ്പുകൾ പോലും നമ്മളെക്കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഈ സ്പൈവെയർ ആപ്പുകൾ ഒരു പടികൂടി അപ്പുറത്തേക്ക് കടന്ന് ഏറ്റവും സ്വകാര്യ വിവരങ്ങൾ പോലും ചോർത്തിയെടുക്കുകയാണ്. ഒരാളുടെ ഫോണിൽ ഇത്തരത്തിലുള്ള ആപ്പുകൾ ഉണ്ടോ എന്ന സംശയമുണ്ടെങ്കിൽ അത് പരിശോധിക്കാനുള്ള ചില മാർഗങ്ങളും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.
ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൽ സാധാരണ ഒരു ആപ്സ് നമുക്ക് എന്തൊക്കെ പ്രിവിലേജസ് അതിന് കൊടുക്കുന്നുണ്ട് എന്ന് അതിനറിയാൻ പറ്റും. നമ്മളൊരു ഉദാഹരണത്തിന് നമ്മളൊരു ടോർച്ച് ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യാണ്, ടോർച്ച് ലൈറ്റ് എന്നുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാണ്, നമുക്കൊരു കോമൺ സെൻസ് ഉണ്ടായിരിക്കണം ഈ ആപ്പിന് നമ്മൾ എന്തൊക്കെ പ്രിവിലേജസ് ആണ് ആവശ്യം. ഒരു ടോർച്ച് ലൈറ്റിന് എന്തൊക്കെ പ്രിവിലേജസ്, ഒരു ടോർച്ച് ലൈറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അത് കോൺടാക്ട്സിന്റെ പെർമിഷൻ ചോദിക്കുകയാണ്. കോൺടാക്ട്സിന്റെ പെർമിഷൻ ചോദിക്കുമ്പോൾ നമുക്കൊരു ഒരു കോമൺ, നമ്മുടെ സാമാന്യ ബുദ്ധി അവിടെ വർക്ക് ചെയ്യേണ്ടതാണ്. ഈ ഒരു ടോർച്ച് ലൈറ്റിന് എന്തിനീ കോൺടാക്ട്സ്, നമ്മുടെ ഫോണിലെ കോൺടാക്ട്സിന്റെ വിവരങ്ങൾ എടുക്കണം. ടോർച്ച് ലൈറ്റിന് മാക്സിമം LED ആ അതിന്റെ ടോർച്ച് LED വർക്ക് ചെയ്യുന്നത്. പിന്നെ ആ ടോർച്ച് ലൈറ്റ് നമ്മുടെ ഫയൽസ് ആക്സസ് ചോദിക്കുന്നത് എന്തിനാണ്, നിങ്ങളുടെ ഫയൽസിന്റെ ഗാലറിയുടെ പെർമിഷൻ എന്തിനാണ്, എന്തിനാണ്. അപ്പോ ഇതൊന്നും അറിയാതെ നമ്മൾ മാക്സിമം പല അവസരങ്ങളിലും നമ്മൾ അതിന്റെ എല്ലാം ഈ നമ്മൾ അറിയാതെ തന്നെയുള്ള പെർമിഷൻസ് നമ്മൾ കുറെ കൊടുക്കും. ഈ പെർമിഷൻസ് ദുരുപയോഗം ചെയ്തുകൊണ്ടിട്ട് അത് കൂടുതൽ പെർമിഷൻസ് എടുക്കാനുള്ള കൂടുതൽ പെർമിഷൻസിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഫോണിനെ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. സ്പൈ ആപ്പ് ഉണ്ടോന്ന് അറിയിക്കാൻ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഇടയ്ക്ക് നമ്മൾ ഏതൊക്കെ ആപ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുക എത്ര ആപ്സ്. പിന്നെ അൺനാച്ചുറൽ ആയിട്ടുള്ള ഡാറ്റ യൂസേജ്, നമ്മുടെ ഫോണില്, കാരണം ഈ സ്പൈ ആപ്സ് ഒക്കെ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, എപ്പോഴും അവരുടെ സെർവറായിട്ട് തമ്മിൽ. നമ്മൾ വളരെ ഒട്ടും സിസ്റ്റം ഉപയോഗിച്ചാലും സിസ്റ്റം പ്രത്യേകിച്ച് ഒന്ന് അപ്ഡേറ്റ് ആവാതെ അൺനാച്ചുറൽ ആയിട്ടുള്ള ഡാറ്റ യൂസേജ്, അൺനാച്ചുറൽ ആയിട്ടുള്ള മെമ്മറി യൂസേജ്, അതൊക്കെ നമുക്ക് ഒന്ന് ഒന്ന് അതിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് സംശയം തോന്നേണ്ടതാണ്. എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന ആപ്സ്, നമുക്ക് ആൻഡ്രോയിഡിൽ പുതിയ വെർഷനിലൊക്കെ എല്ലാ ഫെസിലിറ്റീസ് ഉണ്ട്, നമ്മൾ ഏതൊക്കെ ആപ്സ് ഏതൊക്കെ പെർമിഷൻസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആപ്സ് അല്ലാതെ പുതിയ ഏതെങ്കിലും ആപ്സ് ഈ ഇങ്ങനെ ഇതേപോലുള്ള ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പക്ഷെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റൂട്ട് ചെയ്തിട്ടുള്ള ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സിസ്റ്റം ആപ്സ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണ സ്പൈ വെയറുണ്ട്, അതിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല ഇത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ നമ്മൾ കാണുന്നത് ഫേസ്ബുക്കിന്റെയോ അല്ലെങ്കിൽ വാട്സപ്പിന്റെയോ എന്തൊക്കെ പേരുള്ള ചില സർവീസസ് ഒക്കെ ആയിട്ടാവും ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവുക. അപ്പൊ ആ അതിനെ നമ്മൾ നോർമലി തിരിച്ചറിയാൻ പാടായിരിക്കും. അപ്പൊ ആ ഒരു സാഹചര്യം കൂടി ഈ ഇത്തരം സ്പൈവെയർസ് മുതലെടുക്കുന്നുണ്ട്. ഒരു സാധാരണക്കാരനോ അല്ലെങ്കിൽ അത്യാവശ്യം സാങ്കേതികതയുള്ളവന് പോലും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ നമുക്ക് ഫോണിന്റെ അൺനാച്ചുറൽ ആയിട്ടുള്ള ബിഹേവിയർ സെൻസ് ചെയ്യാതെ വളരെ പെട്ടെന്ന് ഇതിനെ തിരിച്ചറിയാൻ പറ്റിക്കൊള്ളണമെന്നില്ല.
ഇതിനെല്ലാം ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം, ഏറ്റവും ശക്തമായ ഒരു പാസ്വേഡ് ഫോണിനുണ്ടാവുകയും ആ പാസ്വേഡ് രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ്. ഓസ്ട്രേലിയയിൽ ഇത്തരത്തിൽ ഫോൺ ചോർത്തപ്പെടുന്നതായി സംശയമുള്ളവർക്ക് വിവിധ ഏജൻസികളെ ബന്ധപ്പെടുകയും ചെയ്യാം. ഗാർഹിക പീഡനത്തിനെതിരെയുള്ള റെസ്പെക്ട് എന്ന ഹെൽപ്പ് ലൈനെ 1800 737 732 എന്ന നമ്പറിലോ വിമൻസ് ക്രൈസിസ് ലൈനെ 1800 811 811 എന്ന നമ്പറിലോ മെൻസ് റഫറൽ സർവീസിനെ 1300 766 491 എന്ന നമ്പറിലോ ബന്ധപ്പെടാം.